ജാരിയുടെ സ്വന്തം കാശി അവസാന ഭാഗം. രചന സുജിഷ, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഫൈസൽ സി എൻ നൂഞ്ഞേരി. ഒരു വർഷത്തിനു ശേഷം ജാനികയുടെ വർഷങ്ങളുടെ പ്രയത്നമെന്നോണം അവളുടെ വലിയൊരു സ്വപ്നം ഇന്ന് നടക്കാൻ പോവുകയാണ്. ജാനിക എഴുതിയ തിരക്കഥയിൽ കാശിനാഥന്റെ ജീവിതം സിനിമയാക്കിയിരുന്നു. ഇന്ന് സിനിമ റിലീസാവുന്ന ദിവസമാണ്. കാശിനാഥനും അച്ഛനും ഏട്ടന്മാരും നടത്തിയ കൊലപാതകം ഒഴിവാക്കിയാണ് ജാനിക തിരക്കഥ എഴുതി അവസാനിപ്പിച്ചത്. കാശിയിൽ നിന്ന് പിണങ്ങിപ്പോയ നാളുകളിൽ അവൾ എഴുതാൻ തുടങ്ങിയതാണ് അവരുടെ ഈ കഥ. ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത, സ്ത്രീകളാണ് ഈ സിനിമയുടെ പ്രധാന സ്ഥാനങ്ങളിൽ. കാശിനാഥൻ മൂവി സംവിധാനം ചെയ്തിരിക്കുന്നത് മാളവികയാണ്. ചിത്രത്തിന്റെ ക്യാമറ ചലിപ്പിച്ചിരിക്കുന്നത് ജാനിയുടെ അടുത്ത സുഹൃത്തായ കരീനയാണ്. കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്തത് റസിയും അവളുടെ സുഹൃത്തുക്കളും. സിനിമ പ്രൊഡ്യൂസ് ചെയ്തത് ഗീതയും ശ്രീയുമാണ്. മാളവികയും കരീനയും പൂനെയിലെ ഫിലിം ആൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയിൽ പഠിച്ചവരാണ്. ജാനികയുടെ ഈ ആഗ്രഹം കാശിക്കോഴിക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു. അവനോട് സിനിമയുടെ ചർച്ച നടക്കുന്നതെന്ന് ജാനി സർപ്രൈസായി പറയുകയായിരുന്നു. മലയാള സിനിമയിലെ പ്രശസ്തരായ താരങ്ങളാണ് സിനിമയിൽ നായകനും നായികയുമായിട്ട് അഭിനയിച്ചത്. സ്ത്രീകൾ ഈ സിനിമയിൽ മുഖ്യസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്നതുകൊണ്ട് പരാജയപ്പെടാൻ സാധ്യതയുണ്ടെന്ന് പലരും പറഞ്ഞെങ്കിലും കാശിയും വീട്ടുകാരും അവരെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്നു. ഇന്ന് സിനിമ റിലീസാവുന്നതിനാൽ സച്ചിയും കൂട്ടുകാരും സിനിമയിൽ അഭിനയിച്ച നടനു പകരം കാശിനാഥന്റെ പടുകൂറ്റം ഫ്ലക്സ് അടിച്ച് ബാലാഭിഷേകം ചെയ്തു. നീല ഷർട്ടും മുണ്ടും ധരിച്ച കാശിയുടെ കലിപ്പ് നിറഞ്ഞ മുഖമുള്ള ഫോട്ടോയാണ് അവന്മാർ ഫ്ലക്സ് അടിക്കാൻ കൊടുത്തിരുന്നത്. സിനിമ തുടങ്ങുമ്പോൾ ജാനികയുടെ പേര് കണ്ടതും അവളെ സ്നേഹിക്കുന്നവരുടെ ഉള്ളിൽ അഭിമാനം വിടർന്നു. തന്റെ ചേച്ചിയുടെ പേര് സ്ക്രീനിൽ കണ്ടതും സച്ചി ആർത്തു വിളിച്ചു. കാശിനാഥനായി അഭിനയിച്ച നടന്റെ ഇൻട്രോ വന്നതും സച്ചിയും കൂട്ടുകാരും മലറി വിസിൽ വിളിക്കാൻ തുടങ്ങി. കാശിനാഥൻ സിനിമയുടെ പ്രവർത്തകരും സിനിമ കാണാൻ വേണ്ടി തിയേറ്ററിലുണ്ടായിരുന്നു. കാശിനാഥനും ജാനിയും കൂടെയില്ലാത്തതിൽ അവർക്കെല്ലാം ദുഃഖമുണ്ടായിരുന്നു. സിനിമയുടെ പ്രധാന ലൊക്കേഷൻ തൃശൂരിലെ അവരുടെ നാട്ടിൽ തന്നെയായിരുന്നു. നാദേശ്വരം തറവാടും കോവിലകം ഗ്രാമവും അതുപോലെ സിനിമയിലുണ്ട്. സിനിമയുടെ ലാസ്റ്റ് സീനിൽ നാദേശ്വരത്തെ പൂമുഖത്തെ ചാരികസയിലിരിക്കുന്ന നായകന്റെ മടിയിൽ ഓടി വന്നിരിക്കുന്ന നായികയുമാണ് കാണിക്കുന്നത്. അവർ സംസാരിച്ചിരിക്കുമ്പോൾ നാദേശ്വരം മുഴുവനായി കാണിച്ചുകൊണ്ട് സിനിമ അവസാനിക്കുന്നു. സിനിമ തീർന്നതും കാശിനാഥന്റെയും ജാനിയുടെയും യഥാർത്ഥ ചിത്രം സ്ക്രീനിൽ വന്നപ്പോൾ സച്ചിയുടെ മിഴിയൊന്ന് നിറഞ്ഞു. കാശിയുടെ വീട്ടുകാരുടെയും മിഴികൾ നിറഞ്ഞു. ഇവരുടെ ചിത്രം കണ്ടപ്പോൾ അവരും ഈ സിനിമ കാണാൻ കൂടെ ഉണ്ടായിരുന്നെങ്കിലെന്ന് അവരാഗ്രഹിച്ചു പോയി. തിയേറ്ററിൽ നിറങ്ങുമ്പോൾ പുറത്ത് നല്ല തിരക്കുണ്ടായിരുന്നു. രണ്ടു ദിവസം കഴിഞ്ഞു. മാളുവിനെയും ബാക്കിയുള്ള നാലുപേരെയും ഇന്റർവ്യൂ ചെയ്യാൻ പ്രശസ്തമായ ഒരു ചാനൽ നാദേശ്വരത്തേക്ക് വന്നു. കാശിനാഥൻ സിനിമ തിയേറ്ററിൽ നല്ല കളക്ഷൻ നേടി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അവർ വീടിന്റെ മുൻവശത്തെ ഗാർഡനിലെ ചെയറിലിരുന്നു. ഇന്റർവ്യൂ ചെയ്യാൻ വന്ന ആങ്കർ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. സ്ത്രീകൾ എടുത്ത സിനിമയാണ് കാശിനാഥൻ. നിങ്ങൾ എടുത്ത സിനിമ തിയേറ്ററിൽ കണ്ടപ്പോൾ എന്തു തോന്നി? സിനിമ നല്ല കളക്ഷനോട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്, എല്ലാവരും വളരെയധികം സന്തോഷത്തിലായിരിക്കും അല്ലേ? മാളുവാണ് ഉത്തരം പറയുന്നത്. തീർച്ചയായും, ആദ്യം തന്നെ ദൈവത്തോട് നന്ദി പറയുന്നു. പിന്നെ ഇതിന്റെ ഫുൾ ക്രെഡിറ്റും കാശിയേട്ടനും ജാനിയേച്ചിക്കുള്ളതാണ്. സ്വന്തം കഥയാണ് ഞങ്ങളുടെ കയ്യിൽ വിശ്വാസത്തോടെ ഏൽപ്പിച്ചത്. ജാനിയേച്ചിയാണ് ഈ കഥ വർഷങ്ങളായി എഴുതാൻ തുടങ്ങിയത്. ഈ സിനിമ ചെയ്യുമ്പോൾ ചേച്ചിയുടെ കഷ്ടപ്പാടിനോട് 100% നീതി പുലർത്തണമെന്ന് ഞങ്ങൾക്ക് നിർബന്ധമുണ്ടായിരുന്നു. അത്രത്തോളം ഈ കഥ എഴുതാൻ ചേച്ചി എത്രയോ രാത്രികൾ ഉറങ്ങാതെ ഇരുന്നിട്ടുണ്ട്. അതുപോലെ കാശിയേട്ടൻ ചേച്ചിക്കും ഞങ്ങൾക്കും തന്ന സപ്പോർട്ട് വളരെ വലുതാണ്. ഈ മൂവി ഞങ്ങൾ സ്ത്രീകൾ ചെയ്യുന്നതിന് ഒരുപാട് പേരെ എതിർത്തിട്ടുണ്ട്. പക്ഷേ കാശിയേട്ടനും വീട്ടുകാരും ഞങ്ങൾക്ക് ധൈര്യം തന്നു. അത് കാശിയുടെ സിനിമ ആയതുകൊണ്ടല്ല, ഈ സിനിമ ഇറങ്ങാൻ ജാനിയേച്ചിയെ പോലെ ഞങ്ങളുടെയും ആഗ്രഹം കണ്ടിട്ടാണ്. ഒരുപാട് താങ്ക്സ് അവരോട് രണ്ടുപേരോടും. ഞങ്ങൾ സ്ത്രീകൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ ഏട്ടനോട് ഒരുപാട് നന്ദി. ഒപ്പം ഞങ്ങളുടെ വീട്ടുകാർക്കും. ഇനിയെല്ലാം നിങ്ങളുടെ കയ്യിൽ. എല്ലാവരും സിനിമ കാണണം. അത്രമാത്രം. സിനിമ മറ്റു ഭാഷയിൽ ഉണ്ടാവുമെന്നൊരു വാർത്ത കേട്ടു. ശരിയാണ്, തമിഴിലും തെലുങ്കിലും ഉണ്ടായിരിക്കും, കരീന പറഞ്ഞു. കാശിനാഥനും ഭാര്യയും മൂവി കണ്ടോ? എന്താണ് അവരുടെ അഭിപ്രായം? സോറി, അവരിപ്പോ കാശ്മീരിലാണ്. ഈ സിനിമ കാണില്ലെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതെന്താണ് മേഡം? ഈ മൂവി അവർ ഞങ്ങൾക്ക് തന്ന സമ്മാനമാണെന്ന് പറയാനാണ് ഞങ്ങൾക്കിഷ്ടം. സ്വന്തം ഭർത്താവിനെ തെറ്റിദ്ധരിച്ച ഈ ലോകത്തോട് അവന്റെ ജീവിതം പറയാൻ ജാനികാ ഭാഗീരഥി എടുത്ത അധ്വാനത്തിൽ പിറവി കൊണ്ടതുമാണ് ഈ സിനിമ. ഞങ്ങൾ സിനിമ കാണാൻ വരുന്നില്ലെന്ന് അവരോട് ഫോൺ വിളിച്ച് ചോദിച്ചിരുന്നു. അപ്പൊ അവർ പറഞ്ഞ മറുപടിയാണത്. അത് കേട്ടപ്പോൾ ആ തീരുമാനത്തെ ഞങ്ങളും ശരിവെക്കുന്നു. ഒരിക്കൽ ജീവിച്ചു പോയ വഴിയിലേക്കല്ല, ഇനി ജീവിക്കാനുള്ള നിമിഷങ്ങളിലേക്കുള്ള യാത്രയിലാണ് ഞങ്ങളെന്ന്. അഖിലെ കാശ്മീരിന്റെ മണ്ണിൽ ജാനിക ഭാഗീരഥിയുടെ ആഗ്രഹങ്ങൾക്ക് പിന്നാലെയാണ് കാശിനാഥൻ ഇപ്പോൾ. കാശ്മീരിൽ അവനോടൊപ്പമുള്ള മധുര നിമിഷങ്ങൾ അവൾക്ക് വെറുമൊരു സ്വപ്നമായിരുന്നെങ്കിൽ, ദിനങ്ങളായി തിരക്കുകളിൽ നിന്നൊഴിഞ്ഞ് അവർ കാശ്മീരിന്റെ മണ്ണിൽ ജീവിക്കുന്നു. രാവിലെ കുളിച്ചതിനു ശേഷം മുറ്റത്തേക്ക് നടക്കാൻ ഇറങ്ങിയതാണ് കാശി. ഈ പെണ്ണിതെവിടെ പോയി? ജാനി! അവൻ കപ്പിലെ ചായ ചുണ്ടോട് ചേർത്ത് ചുറ്റും നോക്കി. അവളെ പുറത്തൊന്നും കാണാതായപ്പോൾ അവന് ടെൻഷനായി. അവൻ വീടിനകത്തെല്ലാം വീണ്ടും തിരയാൻ തുടങ്ങി. അപ്പോഴാണ് കാശിയുടെ ഫോൺ ശബ്ദിച്ചത്. അവൻ വേഗം കോളെടുത്ത് ചെവിയിൽ വെച്ചു. കാശിയേട്ടാ, ജാനിയുടെ സ്വരം ഫോണിലൂടെ ഒഴുകി വന്നു. നീ ഇതെവിടെയാണ് ജാനി? തന്റെ ഭർത്താവിന്റെ ദേഷ്യം നിറഞ്ഞ ശബ്ദം കേട്ട് അവൾ ഫോണിലൂടെ ചിരിച്ചു. ചൂടാവല്ലേ കലിപ്പ. പിന്നെ ചൂടാവാതെ എത്ര നേരെ ഞാനിവിടെ നിന്നെ നോക്കി നടക്കുന്നു, എവിടെ പോയി കിടക്കുക നീ? കാശി ദേഷ്യം കൊണ്ട് മുരണ്ടപ്പോൾ അവൾ വീണ്ടും ചിരിച്ചു. ജാനിക്കുട്ടി, നീ എന്റെ ക്ഷമയെ പരീക്ഷിക്കരുത്. ഹോ, എന്താണ് ആ ചൂട്? ഒന്ന് കൂളായിട്ട് നിൽക്കു മനുഷ്യ. എന്നാ ഞാൻ എവിടെയാന്ന് പറയാം. എന്നാ പറയടി, എവിടെ നീ? കലിപ്പാ. ജാനി, നീ എവിടെയാ? കാശി ദേഷ്യം പിടിച്ചിരുത്താനാവാതെ ഫോണിലൂടെ അലറി. നിന്റെ മറ്റവന് കൊണ്ടുപോയി കൊടുക്ക്, പോണ തെമ്മാടി. ജാനി, നീ എവിടെയാ? അവൻ വീടിന്റെ ഓരോ ഭാഗത്തും തിരഞ്ഞ് റൂമിലേക്ക് കയറിക്കൊണ്ട് ചോദിച്ചു. ഞാനോ? ഞാനേ വെള്ളപ്പുതപ്പണിഞ്ഞ് മഞ്ഞിന്റെ ഉള്ളിൽ നിദ്രയിൽ മയങ്ങുന്ന താഴ്വരയിലുണ്ട്. മഞ്ഞുമലകളോടുള്ള അടങ്ങാത്ത പ്രണയവും മഞ്ഞിനെ വാരിപ്പുണരാനുള്ള ആഗ്രഹവും എന്നെ വല്ലാതെ മോഹിപ്പിക്കുന്നു കാശിയേട്ട. കാശ്മീർ താഴ്വരയും മഞ്ഞുമലകളും അവയുടെ സൗന്ദര്യവും കണ്ട് നിന്നെ കെട്ടിപ്പിടിച്ച് നിന്റെ നെഞ്ചോരാമരൻ കൊത്തിയാവുന്നു കാശിയേട്ട. ഭൂമിയിലെ സ്വർഗമാണ് കാശ്മീരെങ്കിൽ ആ സ്വർഗത്തിലൊരു താഴ്വരയാണ് ഗുൽമർഗ്. ഞാൻ ഗുൽമർഗിലുണ്ട്. നീയൻ ചാര വൈകാതെ അണയില്ലേ? അവളുടെ സ്വരം ആർദ്രമായപ്പോൾ അവനെ ചുണ്ടിൽ ചിരിവിടർന്നു. കാശി വേഗം ഡ്രസ്സ് മാറി ഒരു കുടയും കയ്യിലെടുത്ത് വീടിന് വെളിയിലേക്ക് വന്നു. കാശ്മീരിലെ അവരുടെ വീട്ടിൽ തന്നെയാണ് കാശിയും ജാനും താമസിക്കുന്നത്. മുറ്റത്ത് നിർത്തിയിട്ട ബുള്ളറ്റിലേക്ക് കയറിയിരുന്ന് അവൻ മുടിയിൽ ഇരുകയ്യാൽ വിരലോടിച്ചു. ശേഷം ബുള്ളറ്റുമായി വേഗത്തിൽ കുതിച്ചു. മഞ്ഞു വീണ വഴിയിലൂടെ അവന്റെ ബുള്ളറ്റ് പാഞ്ഞുകൊണ്ടിരുന്നു. ബുള്ളറ്റ് നിർത്തി കാശിനാഥൻ ഗുൽമർഗിലേക്ക് നടന്നു. അഗാധ നീലമിയാർന്ന ആകാശങ്ങളെ ചുംബിച്ച് നിൽക്കുന്ന മഞ്ഞു മൂടിയ മലനിരകൾക്കിടയിലെ സുന്ദരമായ ഗുൽമർഗ്. ഒഴുകി വരുന്ന കാറ്റിന് പോലും മഞ്ഞിനോട് വിട പറയാൻ വയ്യെന്ന് തോന്നും. കാശിയുടെ ദേഹത്തേക്ക് കാറ്റിൽ മഞ്ഞുതുള്ളികൾ പതിഞ്ഞു. അവൻ മുടിയിൽ ഇരുകൈകളാൽ വിരലോടിച്ച് ചുറ്റും നോക്കി. അവൻ ചുറ്റും നോക്കി വിളിക്കാൻ തുടങ്ങി. കാശിയുടെ ശബ്ദം കാറ്റിൽ ഒഴുകി നടന്നു. കാശിയുടെ ഫോണിലേക്ക് അവൾ വിളിച്ചു. കലിപ്പൻ എത്തിയോ? നീ എവിടെയാ പെണ്ണേ? ഞാൻ നിന്റെ പിന്നിൽ തന്നെയുണ്ട് പ്രാണനാഥ. കാശി തിരിഞ്ഞതും ഓറഞ്ച് നിറമുള്ള ഷിഫോൺ സാരി ഉടുത്ത് ജാനി തിരിഞ്ഞിന്ന് കൈകൾ ഇരുവശത്തേക്കും തിരിച്ച് മുകളിലേക്ക് ഉയർത്തി മെയ്വഴക്കം ചെയ്ത് തിരിഞ്ഞു. കാശിനാഥൻ പ്രണയം നിറഞ്ഞ മിഴിയോടെ മുടിയിൽ വിരലോടിച്ച് അവൾക്കരികിലേക്ക് മഞ്ഞിലൂടെ നടന്നു. അവൾ ചൂടുകൾ വയ്ക്കുമ്പോൾ ജാനിയുടെ അടിവയർ അവന് മുമ്പിൽ വ്യക്തമായി. കാശി പുഞ്ചിരിച്ചുകൊണ്ട് അവളെ അടിമുടിയെ നോക്കി. ജാനി അവന്റെ അടുത്തേക്ക് ഓടി വരുമ്പോൾ കാശി അവൾക്കരികിലേക്ക് ഓടി കൈകളാൽ പൊക്കിയെടുത്തു. ഗുൽമർഗിന്റെ മനോഹരമായ മഞ്ഞുമലകൾ ആ ഗാനത്തിന്റെ വരികളിൽ ചുറ്റിക്കൊണ്ടിരുന്നു. മുമ്പിൽ വെളിവായ അവളുടെ അണിവയർ അവൻ ചുണ്ടുകൾ മുൻപിൽ വെളിവായ അവളുടെ അണിവയറിൽ അവൻ ചുണ്ടുകൾ ചേർത്തു. മഞ്ഞിൽ അവന്റെ മുത്തം അവൾക്ക് ചൂടേകി. ജാനിയുടെ കൈകൾ അവന്റെ ചുമലിൽ അമർന്നു. അവളുടെ നീളൻ മുടി അവനെ മൂടിയിരുന്നു. അവർ പരസ്പരം നെറ്റിമുട്ടിച്ചുകൊണ്ട് മിഴികളാൽ പ്രണയം ചൊല്ലി. ഇപ്പോ കലിപ്പന്റെ ചൂടൊക്കെ പോയോ? അവളുടെ ചോദ്യം കേട്ട് കാശി ഗൗരവം നടിച്ചു. കലിപ്പ് പിടിക്കാതെ ചെക്ക, അല്പം റൊമാൻറ്റിക് ആയതല്ലേ. ഇവിടെ ഈ മഞ്ഞില് നിന്നെ നെഞ്ചോടമരാൻ അടങ്ങാത്ത കൊതി ഇന്ന് പുലർന്നപ്പോ തോന്നി. വേണമെങ്കല്ലേ? ജാനി അവന്റെ കവളിൽ മാറി മാറി ചുംബിച്ച് പിണക്കം മാറ്റാൻ നോക്കി. ഒരു മാറ്റവുമില്ല. അവന്റെ ഗൗരവം ഒരു പൊടിക്ക് പോലും കുറഞ്ഞിട്ടില്ല. കാലനാഥ, മര്യാദക്ക് മിണ്ടിക്കോ.
ഇല്ലെങ്കി
കാശി അവളുടെ വയറിലൂടെ കൈ ചുറ്റി അടുത്തേക്ക് വലിച്ചു. എന്നാ പോണ തെമ്മാടി, നിന്റെ അടുത്ത് റൊമാൻസ് കാണിക്കാമെന്ന് എന്നെ പറഞ്ഞാ മതി. ജാനി അവന്റെ കൈകൾ വിടർത്തി മാറ്റി മുകളിലേക്ക് ഓടി. പിറുപുറത്തു പോകുന്ന കാന്താരിപ്പെണ്ണിനെ നോക്കി അവൻ പുഞ്ചിരിച്ച് നിന്നു.
ജാനി, അവിടെ നിൽക്കണി, പോട കാലനാഥ.
അവൾ മഞ്ഞിലൂടെ ഓടുമ്പോൾ കാശിയും അവൾക്ക് പുറകെ ഓടി. അവളുടെ കൈവലിച്ചവൻ നെഞ്ചിലേക്കിട്ടതും അവർ രണ്ടുപേരും നിലത്തേക്ക് വീണു. മഞ്ഞിലൂടെ അവർ ഉരുണ്ടുപോയി. ജാനി അവനെ ഇറുകെ പിടിച്ചതുപോലെ കാശിയും അവൾ ഇറുകെ പിടിച്ചിരുന്നു. അവരൊരു മഞ്ഞുകട്ടയിൽ തടഞ്ഞു നിന്നു. തണുത്തു വിറയ്ക്കുന്ന ഇവരും പരസ്പരം നോക്കി. പിണക്കം മാറിയോ? തന്റെ മുകളിൽ കിടന്ന് അവൻ പുഞ്ചിരിയോടെ ചോദിക്കുന്നത് കേട്ട് ജാനി ചിരിക്കാൻ തുടങ്ങി. കാശിയും അവളോടൊപ്പം ചിരിയിൽ പങ്കുചേർന്നു. അവന്റെ ചുണ്ടുകൾ മഞ്ഞിൽ വിറക്കുന്ന അവളുടെ ചുണ്ടുകളോട് ഇണചേരാൻ പോയി. അതിരങ്ങൾ വേർപിരിഞ്ഞപ്പോൾ കാശി അവളുടെ മേൽച്ചുണ്ടിന് മുകളിലുള്ള വെള്ളക്കല്ലിൽ വീണ്ടും ചുംബനം പതിപ്പിച്ചു. ജാനി ചുണ്ടിൽ ചിരിവിടർത്തി. കാശി അവളുമായി മഞ്ഞിൽ നിന്ന് എഴുന്നേറ്റു. തന്റെ ജാക്കറ്റിനുള്ളിലേക്ക് അവളെ ചേർത്തു. ഈ വെളുപ്പാകാലത്ത് ഈ മഞ്ഞിൽ നിന്റെ നെഞ്ചിന്റെ ചൂട് നിൽക്കുമ്പോൾ ഞാൻ എല്ലാം മറന്നു പോകുന്നു കാശിയേട്ട.
ഞാൻ ചൂടായപ്പോ സങ്കടമായോ?
സോറി.
സങ്കടോ? എന്റെ കലിപ്പ് എന്നോടല്ലേ ചൂടാവുന്നത്. ജാനിക്കുട്ടിക്ക് ഒരു കുഴപ്പമില്ല.
നിന്റെ കോപം ഒരു തരിപോലും കുറയാതെ എനിക്ക് വേണം. അവർ പരസ്പരം ദൃഢമായി ആലിംഗനം ചെയ്തു. ഈ കാശ്മീരിൽ നമുക്ക് പോകണ്ടേ? നിനക്ക് ഇനിയും എത്തിപ്പിടിക്കാൻ ഒരുപാട് ഉയരങ്ങളുണ്ട് ജാനിക. കാശിയേട്ടിനുമുണ്ട് ഇനിയും നേടിയെടുക്കാൻ ഒരുപാട് സ്വപ്നങ്ങൾ. ജീവന്റെ അവസാന ശ്വാസം വരെ നമുക്ക് പ്രണയിക്കണം ജാനി. നിന്റെ പ്രണയത്തിന് ഇനിയുള്ള നിമിഷങ്ങളിലും അടിമപ്പെടാൻ ഞാൻ കാത്തിരിക്കുന്നു കാശിയേട്ട. പ്രണയവും സൗഹൃദവും ചേർന്ന നമ്മുടെ ജീവിതം ഒരിക്കലും അവസാനിക്കാതിരുന്നെങ്കിൽ. കാശിയുടെ സ്വരം വിടറിയപ്പോൾ ജാനിയുടെ മിഴികൾ നിറഞ്ഞു. ജാനി അവന്റെ ടീഷർട്ട് നീക്കി ടാറ്റൂവിൽ തലോടി. എനിക്കായി മുറിവേറ്റ നിന്റെ ഹൃദയം അതെന്നെ നോവിക്കുന്നു കാശിയേട്ട. ഈ ഹൃദയത്തിന് ഒരിക്കൽ നീ ഒരുപാട് നോവിച്ചെങ്കിൽ ഇന്നെന്റെ ഹൃദയത്തിൽ നിന്റെ പ്രണയം ലേപനമായി ചൊരിയുന്നില്ലേ? നീ എന്റെ കൂടെയുള്ള ഓരോ നിമിഷങ്ങളും ഞാൻ സന്തോഷവാനാണ്. തോഴ, തോഴി, അവളുടെ നെറ്റിയോട് നെറ്റിമുട്ടിച്ചുകൊണ്ട് അവൻ മുഴിഞ്ഞു. കാശി അവളെയും ചേർത്ത് പിടിച്ച് മഞ്ഞിലൂടെ താഴേക്കിറങ്ങി. മഞ്ഞ് പെയ്യുന്ന പാതയിലൂടെ അവർ ഒരേ കുടക്കീഴിൽ പരസ്പരം ചുറ്റിപ്പിടിച്ച് നടന്നു. ജാനിക്കുട്ടി, തണുക്കുന്നുണ്ടോ നിനക്ക്? ഞാൻ എന്റെ കാശിയേട്ടന്റെ നെഞ്ചിലെ ചൂടിലല്ലേ? അവരിലേക്ക് ഒന്നുകൂടെ ചേർന്നുകൊണ്ട് ജാനിക ഭാഗീരഥി ചൊല്ലി. ഒരു ചെറുമഴ വീശിയടിച്ചപ്പോൾ ജാനികയെ ചേർത്ത് പിടിച്ച പോലെ നെഞ്ചിലെ ടാറ്റൂവിലെ ഭാഗീരഥിയെ അവൻ തലോടി. നീ എനിക്ക് കിട്ടിയ നിധിയാണ് ജാനിക ഭാഗീരഥി. ഞാൻ നിധിയായത് കാവലായി നീ വരയം ചെയ്തതിനാലാണ് കാശിനാഥ. മഞ്ഞു മൂടുന്ന വഴിയിലൂടെ ഒരേ കുടുക്കിയിൽ പോകുമ്പോൾ അവളുടെ കാതിൽ അവൻ ചൊല്ലി, നീ എന്നാൽ ഞാനാണ്, ഞാനെന്നാൽ നീയും. അവൻ പറഞ്ഞു കേട്ട് മിഴികൾ ചിമ്മി അവൾ മന്ദഹസിച്ചു. അവരെപ്പോലെ ഒരിക്കലും പിരിയാതെ മഞ്ഞിൽ അവരുടെ പാദമുദ്രകളും ഒരുപോലെ പതിഞ്ഞുകൊണ്ടിരുന്നു. പ്രണയവും സൗഹൃദവും നിറഞ്ഞ ജീവിതത്തിലൂടെ അവർ ഇനിയും ജീവിക്കട്ടെ. ജാനിയുടെ സ്വന്തം കാശി, അതെ, ഒരു യുഗത്തിന് ഇവിടെ അവസാനം കുറിക്കുകയാണ്. ഏകദേശം 3 മാസങ്ങൾ നീണ്ട കാത്തിരിപ്പ്, തുടക്കത്തിലെ പരാജയത്തിൽ നിന്നും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വലിയ ഹിറ്റിലേക്ക് നിങ്ങൾ ഈ കഥയെ വളർത്തിയെടുത്തപ്പോൾ നമ്മുടെ ചാനൽ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ റെക്കോർഡായി മാറുകയായിരുന്നു. ആദ്യമായിട്ടാണ് ഒരു കഥയുടെ വിജയമൊക്കെ ആഘോഷിക്കുന്നത്. തീർച്ചയായിട്ടും വളരെയധികം സന്തോഷമുണ്ട്. RS ലച്ചു എന്ന് പറയുന്ന നമ്മുടെ സുജിഷ എത്ര മനോഹരമായിട്ടാണ് ഈ കഥ എഴുതിയിരിക്കുന്നത്. ചുമരില്ലാതെ ഒരിക്കലും ചിത്രം വരയ്ക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു കഥ ഡീറ്റെയിലിംഗ് റൈറ്റിങ്ങിലൂടെ നമുക്ക് സമ്മാനിച്ച പ്രിയപ്പെട്ട എഴുത്തുകാരി സുജിഷയ്ക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം ഈ ഒരു കഥ ഏറ്റെടുത്ത് ഇതിലെ കഥാപാത്രങ്ങളെ സ്വന്തം കുടുംബാംഗങ്ങളെ പോലെ കരുതി ഓരോ ദിവസവും ഒരു ദിവസം അപ്ലോഡ് ചെയ്തില്ലെങ്കിൽ പോലും കോള് കൊണ്ടും മെസ്സേജ് കൊണ്ടും ബുദ്ധിമുട്ടിച്ചിരുന്ന, കാരണം അത്രയ്ക്കും ഈ കഥ ഓരോരുത്തരും ഇഷ്ടപ്പെട്ടിരുന്നു. അപ്പോൾ അത്രയധികം ഈ കഥ ഇഷ്ടപ്പെട്ട് ഈ കഥയെ വിജയിപ്പിച്ചെടുത്ത നിങ്ങൾ ഓരോരുത്തർക്കും എൻ്റെയും എൻ്റെ ടീമിൻ്റെയും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം പറയാനുള്ളത് മറ്റൊരു കാര്യമാണ്, ഈ കഥ നമ്മുടെ മനസ്സിൽ നിന്നങ്ങ് പോകണം എന്നുണ്ടെങ്കിൽ കുറച്ച് ടൈം എടുക്കും, അതറിയാം. പുതിയൊരു കഥ വരുമ്പോൾ പെട്ടെന്ന് നമുക്കത് ആക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു മാനസികാവസ്ഥ ഉണ്ടായിരിക്കില്ല. കാരണം അപ്പോഴും നമ്മുടെ മനസ്സിൽ ഒരു 5 മണിയാകുമ്പോഴേക്കും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് ഈ ഒരു കാശിനാഥരും ജാനികയും നാദേശ്വരവും കോവിലകം ഒക്കെ ആയിരിക്കും. അപ്പോൾ പുതിയ കഥ ഒരു 2 ദിവസം ബ്രേക്ക് ഇടുവാണ്. അതിനുശേഷം മറ്റന്നാൾ മുതൽ ഇൻഷാല്ലാ നമ്മൾ പുതിയ കഥ സ്റ്റാർട്ട് ചെയ്യും. നമ്മുടെ ഹലി ലുക്കുലുക്കുമാനും അതുപോലെ തന്നെ തക്കുവാക്കാനും എഴുതിയ ഇഷൽ ഗോഹി എന്ന് പറയുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു കഥയാണ്. അതോടൊപ്പം പുതിയ ഒരു കഥ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് സുജിഷ എഴുതിയ കഥയല്ല, വേറെ കുട്ടി എഴുതിയ കഥയാണ്. അപ്പം അതിനകത്തെ നായകൻ്റെ പേര് കാശി എന്നാണ്. കാരണം ഈ ഒരു പേര് കുറേ ആൾക്കാർ പറഞ്ഞു, കാശിനാഥൻ എന്ന പേരിനോട് ഭ്രമം മൂത്ത് വണ്ടിയുടെ ചാവിയുടെ ഇതിൽ മറ്റേ എന്താ പറയുക കാശിനാഥൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. അതുപോലെ തന്നെ റൂമിൻ്റെ ചാവി അതുപോലെ റൂമിൽ എഴുതി ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ റൂമിൽ വരഞ്ഞു വെച്ചിട്ടുണ്ട്. കാശിനാഥൻ എന്ന പേരിനോട് അത്രയ്ക്കും പലർക്കും ഭ്രമം തോന്നിയിട്ടുണ്ട്. സോ അപ്പോൾ കാശി എന്നു പേരുള്ള ഒരു കഥാപാത്രം വരുന്ന ഒരു കഥ ഇഷൽ റൂഹിന് ശേഷം സുജിഷ എഴുതുന്ന കഥയല്ല, കാശിനാഥൻ്റെ 2ാം ഭാഗവും അല്ല കേട്ടോ. ഈ കാശി വേറെ, ആ കാശി വേറെ. അപ്പോൾ അതും ഉടനെ ആരംഭിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ നേരുകയാണ്. ഒപ്പം ഇനിയുള്ള കഥകൾ ഒരിക്കലും കാശിനാഥൻ്റെ ഹാങ് ഓവറിൽ പരാജയപ്പെടുത്തരുത്. എല്ലാവരും കാണാൻ ശ്രമിക്കുക, കാരണം ഇതുപോലെ മനോഹരമായിട്ടുള്ള കഥയാണ്.